ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം, ശ്രീ കെ ആർ മീര. ആദ്യം തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചതിന് അഭിനന്ദനങ്ങൾ.
നമസ്കാരം, അഭിനന്ദനങ്ങൾക്ക് നന്ദി.
മീര, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമായിരുന്നു ഈ ആരാച്ചാർ, മീരയുടെ ആരാച്ചാർ. 2013 മുതൽ തന്നെ കേരളത്തിൽ ഓടക്കുഴൽ പുരസ്കാരം, വയലാർ പുരസ്കാരം, അത് കഴിഞ്ഞ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും കഴിഞ്ഞിപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം വരെ കിട്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ചരിത്രത്തിലെങ്ങും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കഥാപാത്രത്തെ, ഒരു വനിതാ ആരാച്ചാരെ ആസ്പദമാക്കിയിട്ടൊരു നോവൽ എഴുതിയിരിക്കുന്നു. ഇത്തരമൊരു നോവൽ എഴുതി തുടങ്ങിയപ്പോൾ ഇത്രയും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നോവലായിരിക്കുമെന്ന് സ്വപ്നത്തിലെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു? യഥാർത്ഥത്തിൽ
ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ നോവൽ എഴുതി തുടങ്ങിയപ്പോൾ ഇത്ര വലുതായിരിക്കുമെന്നും ഇത് വായനക്കാർക്ക് ഇത്രയേറെ ഇഷ്ടപ്പെടുമെന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നതാണ് സത്യം. കാരണം ഇത് എഴുതി തുടങ്ങിയതിന് ശേഷമാണ് ഇതിന്റെ ക്യാൻവാസ് വലുതാകുന്നതും അതിന്റെ ഡയമെൻഷൻസ് വലുതാകുന്നതും. അത് കഴിഞ്ഞ് ഇത് ഖണ്ഡശ പ്രസിദ്ധീകരിക്കുമ്പോൾ എനിക്ക് എഴുതി തീർക്കാൻ കഴിയാതെ വരുമോ എന്ന ഭയം ഉണ്ടാക്കുന്ന വിധമുള്ള ഒരുപാട് തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോ എഴുതി കഴിഞ്ഞ ഒരു 10-15 അധ്യായമായപ്പോൾ പിന്നെ ഇത് ഏതെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ഡീസെന്റ് ആയിട്ട് അവസാനിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്, ഏക ആഗ്രഹം.
ഓക്കേ മീര, എന്തായാലും അതിൽ വായിച്ചപ്പോൾ തന്നെ തോന്നിയ ഒരു സംശയമായിരുന്നു, എന്തുകൊണ്ട് ഈ ഒരു ആരാച്ചാരെ അല്ലെങ്കിൽ ഈ ഒരു ആരാച്ചാർ കുടുംബത്തെ കേരളത്തിൽ കൊണ്ടുവന്നില്ല? ഒരുപക്ഷെ മലയാളിക്ക് ഫിസിക്കലി, മാനസികമായ ഒരുപാട് അടുപ്പമുണ്ടെങ്കിലും ഫിസിക്കലി വളരെ അകലെയുള്ള ബംഗാളിൽ കൊണ്ട്, കൊൽക്കത്തയിൽ കൊണ്ടുള്ള അവിടെയുള്ള ഒരു ആരാച്ചാർ കുടുംബത്തെ കഥാപാത്രമാക്കി, എന്തായിരുന്നു അങ്ങനെ ഒരു തീരുമാനത്തിന്റെ കാരണം?
കേരളത്തിലെ ആരാച്ചാർ കുടുംബത്തില്, കേരളത്തില് ഒരു പരമ്പരാഗത തൊഴിൽ ചെയ്യുന്ന ഒരു ആരാച്ചാർ കുടുംബമാണ് ഇവിടുത്തെ പുതുക്കലകൾ ഒരു ഘട്ടം വരെ നടത്തിയിരുന്നത്. ആരാച്ചാരെ കേന്ദ്ര കഥാപാത്രമാക്കി മുതൽക്കുത്ത് എന്നൊരു സിനിമ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു ആരാച്ചാർ കുടുംബത്തെ എടുക്കുന്നതിനെ പറ്റി ആലോചിക്കാതിരുന്നതല്ല, പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നെതിരുക്കുത്തിന്റെ മീതിൽ അതിൽ വീണ് കിടക്കുന്നു എന്നൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. മറ്റൊരു പ്രധാന കാരണം കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് പറയുന്നു, എനിക്ക് പറയാനുള്ള കഥ പറയാനുള്ള അവസരങ്ങൾ ഞാൻ കൃത്രിമമായി സൃഷ്ടിക്കേണ്ടി വരും. ഉദാഹരണത്തിന്, കേരളത്തിലെ ആരാച്ചാർ കുടുംബം ഒരിക്കലും വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ ചേതന എന്ന കഥാപാത്രം അല്ലെങ്കിൽ തന്നെ ഒരു സങ്കല്പ കഥാപാത്രമാണ്. ഇന്ത്യയിൽ ഒരിടത്തും ഒരു വനിതയ്ക്ക് ആരാച്ചാരായി ജോലി ചെയ്യാൻ സാധിക്കില്ല. ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ സാധിക്കില്ല. കാരണം നമ്മുടെ ആരാച്ചാർ ജോലിക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത തന്നെ പുരുഷനായിരിക്കണം എന്നതാണ്. പുരുഷനായിരിക്കണം, അഞ്ചടിയിലേറെ ഉയരം ഉണ്ടായിരിക്കണം, മനസാന്നിധ്യം ഉണ്ടായിരിക്കണം. ഈ 3 യോഗ്യതകളാണ് ആരാച്ചാർ നിയമനത്തിന് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ. അപ്പൊ ഒരു സ്ത്രീ ഒരു കാരണവശാൽ പരിഗണിക്കാത്ത ഒരു തസ്തികയാണ് ആരാച്ചാരുടേത്. അപ്പോ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഒരു വനിതയെ ആരാച്ചാരായി നിയമിക്കുന്നു എന്നതിന് വിശ്വസനീയമായ കാരണങ്ങൾ നിരത്താൻ എഴുത്തുകാരി എന്ന നിലയിൽ ഞാൻ ബാധ്യസ്ഥയാണ്. ഇന്നത്തെ ഒരു ദിവസം ആരാച്ചാരെ നിയമിച്ചു എന്ന് പറയുന്നത് വായനക്കാരതും ഇന്നത്തെ കാലത്തെ വായനക്കാർ വളരെ കൃത്യതയോടെയും മൂർച്ചയോടെയും വിമർശനാത്മകതയോടെയും സമീപിക്കുന്നവരാണ്. അവർ ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കും. ബംഗാളിന്റെ പശ്ചാത്തലത്തിൽ അത് പറയണമെന്ന് എനിക്ക് പറയാൻ സാധിക്കുമെന്ന് തോന്നിയതിന്റെ കാരണം, ഞാൻ ഈ എഴുതുന്ന 2011 വരെ ഉള്ള കാലത്ത് അവസാനം നടന്ന തൂക്കുകൊല ബംഗാളിൽ നടന്നതായിരുന്നു. അത് 2004 ധനഞ്ജയ് ചാറ്റർജിയുടെ തൂക്കുകൊലയായിരുന്നു. അന്ന് അവിടുത്തെ ആരാച്ചാർ മാത്രം നിറഞ്ഞു വന്ന ആളാണ്. ഞാൻ പത്രപ്രവർത്തകയായിരിക്കുന്ന കാലം അതെ നാട്ടമല്ലിക്. അപ്പൊ ഈ നാട്ടമല്ലിക്കിന്റെ ഒരു പബ്ലിക് പ്രസൻസ് ആരാച്ചാർ എന്ന ജോലിയെയും ഈ തൂക്കുകൊലയെയും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു വിധത്തിൽ ജനങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം, അതിന് കൂടുതൽ വിശ്വസനീയത ഉണ്ടായിരുന്നു. ഇത് ഒരു വിശ്വസനീയമായ അടിത്തറയാക്കി, ഒരു ചട്ടക്കൂടാക്കി എനിക്ക് കഥ പറയാൻ സാധിക്കുമെന്ന ഒരു വിശ്വാസത്തിലാണ് വാസ്തവത്തിൽ ബംഗാൾ പശ്ചാത്തലമായി എടുക്കാൻ ഞാൻ തീരുമാനിച്ചത്.
മീരാപ്പോൾ, എന്തായാലും ഈ നോവലിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഒരു ആരാച്ചാരുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും, പ്രത്യേകിച്ചും ഒരാളുടെ വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പുള്ള അവരുടെ ദിവസങ്ങളിലുള്ള ജീവിത ചര്യകള്, കൊലക്കയർ തയ്യാറാക്കുന്നതിന്റെ വിശദാംശങ്ങള്, കുരുക്കിടുന്നതിന്റെ പ്രത്യേകതകൾ, ഇതെല്ലാം വ്യക്തമായി തന്നെ മീര നോവലിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു ആരാച്ചാർക്കൊപ്പം താമസിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ നേരിൽ കാണുകയോ അവരുടെ അനുഭവങ്ങൾ നേരിൽ കേൾക്കുകയോ ചെയ്തിട്ടാണോ ഇത്തരത്തിൽ ഇത് എഴുതിയിരിക്കുന്നത്?
ഞാനിത് എഴുതി തുടങ്ങിയപ്പോഴേക്കും നാട്ടാമല്ലി ഈ ലോകം വിട്ട് പോയി കഴിഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അദ്ദേഹത്തെ വീട് സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ മക്കളോട് സംസാരിക്കുകയുണ്ടായി. അത് കൂടാതെ ആ കാലത്തെ പത്രങ്ങളുടെ ആർക്കൈവുകൾ, പ്രത്യേകിച്ചും ബംഗാളിൽ നിറങ്ങുന്ന ടെലിഗ്രാഫ് പത്രത്തിന്റെ ആർക്കൈവുകൾ വളരെ ശ്രദ്ധാപൂർവം, ഞാൻ 90 മുതൽ ലഭ്യമായ ഓരോ പത്രവും ഇന്റർനെറ്റിൽ ലഭ്യമായ ഓരോ പത്രവും ഓരോ ദിവസത്തെ പത്രവും ഞാൻ വളരെ സൂക്ഷ്മതയോടെ വായിക്കുകയും നോട്ടുകൾ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ വിധത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് ജയിലിനെ പറ്റി, തൂക്കിക്കൊലയെ പറ്റി, തടവുപുള്ളിയുടെ മാനസിക നിലയെ പറ്റിയൊക്കെ ലഭിക്കാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതല്ല, ഇത് വിദേശങ്ങളിലെ തൂക്കിക്കൊല നേരിട്ട തടവുപുള്ളികളുടെ ജീവിതം, അതിനെക്കുറിച്ചുള്ള ചില റിപ്പോർട്ടുകൾ ഒക്കെയും അതിന് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം എന്റെ സങ്കല്പമാണ്. വിശ്വാസ്യതയുടെ ചട്ടക്കൂടിനകത്തുള്ള ബാക്കിയെല്ലാം എന്റെ സങ്കല്പ സൃഷ്ടിയാണ്. അതെല്ലാം വളരെ ക്രെഡിബിൾ ആയിട്ട് തോന്നാനുള്ള കാരണം ഈ റിസർച്ചും ഈ വിധത്തിൽ അത് പരിമപ്പെടുത്തിയതുമാണ് എന്ന് പലപ്പോഴും വായനക്കാരും ഈ രൂപകരും പറഞ്ഞു കേൾക്കുന്ന എനിക്ക് സന്തോഷം തോന്നാറുണ്ട്.
ഓക്കെ, അതുപോലെ തന്നെ ഈ കഥയിൽ ഒരു വില്ലനെന്നോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടർന്നോ ഒക്കെ പറയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, ചാനൽ റിപ്പോർട്ടർ, അതൊരു പാതി മലയാളിയായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഇതിലെ കഥയിലെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ. ഒരു മാധ്യമ പ്രവർത്തകയായിരുന്ന മീര, ആ ഒരു പ്രൊഫഷനോടുള്ള ഏതെങ്കിലും മനസ്സിലുള്ള അതൃപ്തി അല്ലെങ്കിൽ ദേഷ്യമോ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ അങ്ങനെ ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്നത്?
അല്ല, അതിനകത്ത് ഒരു നമുക്ക് ഈ ആർക്കൈവുകളിലൂടെ കടന്നു പോകുമ്പോൾ, പത്രത്തിന്റെ ആർക്കൈവുകളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ 24 മണിക്കൂർ ചാനലുകളുടെ ചർച്ചകളിലൂടെ കടന്നു പോകുമ്പോഴും ഒക്കെ മനസ്സിൽ തൊട്ടിയിട്ടുള്ള ഒരുപാട് വേദനാദികളും ഈർഷ്യകളും അമർഷങ്ങളും ഒക്കെ തന്നെയായിരിക്കും ഒരുപക്ഷെ അതിൽ പ്രതിവിളി. പലപ്പോഴും മാധ്യമങ്ങളിലെ ഒരു രക്ഷകനായി അല്ലെങ്കിൽ അവസാനത്തെ അഭയമായി കാണാൻ ഇന്ത്യയിലെ സ്ത്രീകളെ പ്രേരിപ്പിക്കുന്നതാണ്. പക്ഷെ സംഭവിക്കുന്നത് പലപ്പോഴും ഈ ഒരു വലിയ പ്രശ്നത്തെ സെൻസേഷനൈസ് ചെയ്ത് അല്ലെങ്കിൽ അനുസാരവൽക്കരിച്ച് കച്ചവട ചരക്കാക്കി മാറ്റുന്ന ഒരു പ്രവണതയാണ് ഇന്ത്യയിലെങ്ങും കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇത്ര കാലത്തിന് ശേഷവും, സ്വാതന്ത്ര്യത്തിന്റെ ഇത്രയും ദശാബ്ദങ്ങൾക്ക് ശേഷവും നമ്മൾ ഇന്നും അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പല അവകാശങ്ങളെ പറ്റിയും ഇന്ന് സ്ത്രീകൾക്കും ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും സംസാരിക്കേണ്ടി വരുന്നത്.
അല്ല, എന്തായാലും ആ മാധ്യമപ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഒരുപക്ഷെ കുറച്ച് പേർക്കെങ്കിലും അറിയാത്തതുണ്ടാകും, കേരളത്തിലെ ആദ്യത്തെ പൂർണ്ണസമയ വനിതാ മാധ്യമ പ്രവർത്തക എന്നൊരു പേരുള്ള വ്യക്തിയായിരുന്നല്ലോ കേരമീര ഈ നോവലിസ്റ്റ് ആകുന്നതിന് മുൻപ്.
ഇപ്പോൾ ഒരുപാട് തന്നെ എനിക്ക് മാധ്യമപ്രവർത്തനത്തിനുള്ളിലെ കഥകൾ അറിയാവുന്നത് കൊണ്ടും എങ്ങനെയാണ് നമ്മള് വാർത്തകൾ ഉണ്ടാവുന്നത്, ചില വാർത്തകൾ ശ്രദ്ധിക്കപ്പെടുന്നതെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടും തന്നെയാണ് എനിക്കത് അത്ര നന്നായി ചിത്രീകരിക്കാൻ സാധിച്ചത് എന്ന് വിചാരിക്കുന്നു.
അപ്പൊ അതായത് മാധ്യമപ്രവർത്തനം വിട്ട് ഇപ്പോൾ പൂർണ്ണസമയ നോവലിസ്റ്റായി മാറിയതിൽ ഒരു സംതൃപ്തിയും സന്തോഷവുമാണ് മാധ്യമപ്രവർത്തനത്തിലേക്ക് ഇനി ഇല്ലാന്ന് തന്നെയാണോ?
എനിക്കിതിൽ മുഴുവൻ സമയ പത്രപ്രവർത്തകയാകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അത് സാധിക്കണമെന്ന് തോന്നുന്നില്ല എന്നല്ല, സാധിക്കുകയില്ല. കാരണം അത് ഞാനൊരു എഴുത്തിന്റെ ലോകത്തിലേക്ക്, എഴുത്തിന്റെ ലോകം എന്ന് പറയുമ്പോൾ നമ്മളൊരു സബ്കോൺഷ്യസ് തലത്തിൽ എപ്പോഴും വ്യാപിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് യാഥാർത്ഥ്യത്തിന്റെ തലത്തിൽ വ്യാപരിക്കുന്ന പത്രപ്രവർത്തനവും ഉപബോധ മനസ്സിന്റെ ഒരു തലത്തിൽ വ്യാപരിക്കുന്ന സർഗാത്മക എഴുത്തും തമ്മിൽ കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഈ പ്രായത്തിലും ഈ ആരോഗ്യത്തിലും ഒട്ടും എളുപ്പമല്ല.
തീർച്ചയായും. എന്തായാലും അവസാനം ഒരു ചോദ്യം കൂടി ഉള്ളത്, ഈ ഒരു അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം പലരും ചോദിച്ചതും ഉത്തരം പറഞ്ഞതുമാണെന്ന് അറിയാം, എങ്കിൽ പോലും അത് കേൾക്കാത്ത ഓസ്ട്രേലിയൻ മലയാളികൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എന്ന് കേൾക്കുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ തിരിച്ചു കൊടുക്കുന്നത് വാർത്തയാകുന്നൊരു സമയമാണ്. ഇന്ത്യയിൽ അസഹിഷ്ണുത ഉണ്ട് എന്ന പേരിൽ പലരും അവാർഡ് തിരിച്ചു കൊടുക്കുന്നു, മറ്റു പലരും അത് പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്ന് പറഞ്ഞ് അതിനെ അപലപിക്കുകയും ചെയ്യുന്നു. ഇതിൽ ഏതു പക്ഷത്താണ് മീര ഉള്ളത്? ഒരു തീരുമാനമെടുക്കേണ്ട, നിലപാടെടുക്കേണ്ട ഒരു സമയമാണല്ലോ ഇത്.
അതെ, പുരസ്കാരം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ എഴുത്തുകാർ പുരസ്കാരങ്ങൾ തിരിച്ചു കൊടുത്ത് തുടങ്ങിയ സമയത്ത് എന്നോട് പല മാധ്യമപ്രവർത്തകരും ഇതിന്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, പുരസ്കാരം തിരിച്ചു കൊടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു ഭരണകൂടത്തിന്റെ നയങ്ങൾ മാറ്റാനോ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു അവസ്ഥ പാടെ മാറ്റിയെടുക്കാനോ അഴിച്ചു പണിയാനോ ഒന്നും ഒരു എഴുത്തുകാർക്ക് സാധിക്കുകയില്ല. പ്രത്യേകിച്ചും ഈ പുരസ്കാരം ഗവൺമെന്റ് കൊടുക്കുന്നതല്ല, അത് ഗവൺമെന്റ് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഭരണകൂടത്തിന്റെ പ്രതിനിധികളായ മുതിർന്ന എഴുത്തുകാരുടെ ഒരു ബോഡി കൊടുക്കുന്ന പുരസ്കാരമാണ്. അതും എഴുത്തുകാർക്കുള്ളതല്ല പുരസ്കാരം, രചനയ്ക്കുള്ളതാണ്. രചിക്കപ്പെട്ട പുസ്തകം ഒരിക്കലും നമുക്ക് പിൻവലിക്കാൻ സാധിക്കില്ല. എഴുതിക്കഴിഞ്ഞ കഥ അല്ലെങ്കിൽ എഴുതിക്കഴിഞ്ഞ പുസ്തകം വായനക്കാരുടേതാണ്. അത് പിൻവലിക്കാനോ അതിനെ അതിന് കിട്ടുന്ന സ്നേഹ വിശ്വാസങ്ങൾ അംഗീകാരങ്ങൾ വേണ്ടെന്ന് വയ്ക്കാനോ എഴുത്തുകാരനോ എഴുത്തുകാരിക്കോ യാതൊരു അവകാശവും ഇല്ല. അതേസമയം തന്നെ നിലവിലുള്ള അസഹിഷ്ണുതയുടെ തന്നെ നിലവിലുള്ള ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എഴുത്തുകാരന് സ്വന്തം പ്രതിഷേധം പ്രകടിപ്പിക്കാൻ ഈ തരത്തിലുള്ള ചില പ്രവർത്തികളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. എനിക്ക് പുരസ്കാരം കിട്ടിയത് ഇത് വലിയൊരു
ആശയപ്രദം.
അതെ അതെ, ഇത് ഞാൻ എഴുത്തുകാരി എന്ന നിലയിൽ, എഴുത്തുകാരുടെ ഫ്രറ്റേണിറ്റിയിലെ ഒരു അംഗം എന്ന നിലയിൽ പുരോഗമന ആശയങ്ങൾ മതവർഗീയതയ്ക്കും ജാതീയതയ്ക്കും എല്ലാത്തരം അടിച്ചമർത്തലുകൾക്കും എതിരെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് എനിക്ക് വലിയ ചിന്താക്കുഴപ്പമുണ്ടായി. എനിക്ക് കിട്ടണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്ന, ഞാൻ വളരെ വാല്യബിൾ ആയിട്ട് വിചാരിച്ചിട്ടുള്ള രണ്ട് അവാർഡുകളിൽ ഒന്നാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ചൊരു പുരസ്കാരമാണ് ഇതെന്നതിനാൽ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരു അവസ്ഥയിലായിരുന്നു. പക്ഷെ ഈ സമയത്ത് എനിക്ക് ഞാൻ അഭിപ്രായം ചോദിച്ച ഒരാൾ ഡോക്ടർ കെ എസ് ഭഗവാൻ തന്നെയാണ്. കന്നഡ സാഹിത്യത്തിലെ വളരെ ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരനാണ്. വളരെ ഈ അടുത്ത കാലത്ത് ഏറ്റവും വാർത്തകളിൽ നിറഞ്ഞു
നിന്നാണ്
ഞാൻ അദ്ദേഹത്തെ ലക്നൌവിൽ വെച്ച് കണ്ടുമുട്ടുകയും ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്, ഇപ്പൊ അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു, എന്ത് വേണമെന്ന് അതിനെ പറ്റി ആലോചിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, മീര ഇതൊരിക്കലും പ്രൊജക്ട് ചെയ്യരുത്, കാരണം അത് ഒരു ആയുധമായി ഉപയോഗിക്കേണ്ടതാണ്. ഇനിയൊരു സമയത്ത് രാജ്യം ഇതിൽ കൂടുതൽ വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം ഉയർന്നു കേൾക്കാൻ നിങ്ങളെ സഹായിക്കാൻ പോകുന്ന ഒരു ആയുധമാണ്, ഒരു ഉപകരണമാണ് ഈ അവാർഡ് എന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഞാൻ പുരസ്കാരം സ്വീകരിക്കാം എന്ന് വിചാരിച്ചു.
തീർച്ചയായും പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് പ്രതിഷേധം അറിയിക്കുക എന്നൊരു രീതിയിലേക്കാണ് പോകുന്നത്.
വളരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അത് വാങ്ങിയത്.
തീർച്ചയായും മീര, എന്തായാലും ആ ഒരു തീരുമാനം മീര ഇപ്പോൾ എടുത്തിരിക്കുന്നു. എന്തായാലും വളരെയധികം നന്ദി ഇത്രയും നേരം SBS മലയാളം റേഡിയോയിലൂടെ ഓസ്ട്രേലിയൻ മലയാളികളുമായി സംസാരിച്ചതിന്. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേരുകയും ചെയ്യുന്നു.
വളരെ നന്ദി. ഓസ്ട്രേലിയയിലെ മലയാളികൾക്ക്, മലയാളികളിലെ വായനക്കാർക്ക്, എന്റെ മാത്രം വായനക്കാരല്ല മലയാളത്തിന്റെ വായനക്കാർക്ക് എല്ലാ ഭാവനകളും ആശംസിക്കുന്നു.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.